ஓம் சாந்தி. 3-7-2025 பிரபாத முரளி. மதுரமாய குட்டிகளே, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ നിങ്ങൾ അത്ഭുതകരമായ അഭിനേതാവാണ്. ഇത് അനാദി നാടകമാണ്. ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുക സാധ്യമല്ല. ചോദ്യം: ബുദ്ധിശാലികളും ദീർഘദൃഷ്ടികളുമായ കുട്ടികൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏത് ഗൂഹ്യ രഹസ്യമാണ് ഉള്ളത്? ഉത്തരം: മൂലവതനം മുതൽ മുഴുവൻ ഡ്രാമയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ ഗൂഹ്യമായ രഹസ്യം ദീർഘദൃഷ്ടികളായ കുട്ടികൾക്കേ മനസ്സിലാക്കാൻ സാധിക്കൂ. ബീജത്തിന്റെയും വൃക്ഷത്തിന്റെയും മുഴുവൻ ജ്ഞാനം അവരുടെ ബുദ്ധിയിൽ ഉണ്ടാകും. അവർക്കറിയാം, ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ആത്മാവാകുന്ന അഭിനേതാവ് ഈ ശരീരമാകുന്ന വേഷമണിഞ്ഞ് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിന് സത്യുഗം മുതൽ കലിയുഗ അവസാനം വരെയും പാർട്ട് അഭിനയിക്കണം. ഒരഭിനേതാവിനും ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഗീതം നിങ്ങൾ രാത്രി ഉറങ്ങി നഷ്ടപ്പെടുത്തി. ഓം ശാന്തി, ഓം ശാന്തി. ഈ പാട്ട് കുട്ടികൾ കേട്ടില്ലേ? ഈ പാട്ടിൽ ചില വാക്കുകൾ ശരിയാണ്, ചിലത് തെറ്റാണ്. സുഖത്തിൽ ആരും സ്മരിക്കില്ല, തീർച്ചയായും ദുഃഖവും വരണം. ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സുഖം നൽകുന്നതിന് വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരൂ. മധുരമധുരമായ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നാം സുഖധാമത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തിധാമവും സുഖധാമവും. ആദ്യം മുക്തി, പിന്നീട് ജീവൻ മുക്തി. ശാന്തിധാമം ആത്മാക്കളുടെ വീടാണ്. അവിടെ പാർട്ടഭിനയിക്കണ്ട. അഭിനേതാക്കൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പാർട്ട് അഭിനയിക്കണ്ടല്ലോ. പാർട്ട് വേദിയിലാണ് അഭിനയിക്കുക. ഇതാണ് വേദി. പരിധിയുള്ള നാടകമുള്ളതുപോലെ പരിധിയില്ലാത്ത നാടകവുമുണ്ട്. ഇതിന്റെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഈ യാത്ര അഥവാ യുദ്ധം എന്ന വാക്ക് കേവലം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഉപയോഗത്തിലേക്ക് വരുന്നു. ബാക്കി ഇവിടെ യുദ്ധത്തിന്റെ കാര്യമൊന്നുമില്ല. യാത്ര എന്ന വാക്ക് ഓർമ്മയുടേതാണ്. ഓർമ്മിച്ചോർമ്മിച്ച് പാവനമായി തീരുന്നു. ഇവിടെ തന്നെ ഈ യാത്ര പൂർത്തിയാവുകയും ചെയ്യും. മറ്റെവിടേക്കും പോകേണ്ടതില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പാവനമായി തന്റെ വീട്ടിലേക്ക് പോകണം. അപവിത്രമായവർക്ക് പോകാൻ സാധിക്കില്ല. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ആത്മാവായ എന്നിൽ മുഴുവൻ ചക്രത്തിന്റെയും പാർട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് പൂർത്തിയായി. ബാബ വളരെ സഹജമായ അഭിപ്രായമാണ് പറഞ്ഞു തരുന്നത്. എന്നെ ഓർമ്മിക്കൂ. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയാണ് ഇരിക്കേണ്ടത്. എങ്ങോട്ടും പോകേണ്ടതായി ഇല്ല. ബാബ വന്ന് പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പാവനമാകുന്നു. യുദ്ധത്തിന്റെ കാര്യമില്ല. സ്വയത്തെ തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമാക്കി മാറ്റണം. മായയുടെ മേൽ വിജയം പ്രാപിക്കണം. കുട്ടികൾക്കറിയാം, 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയാവുകയാണ്. ഭാരതം സത്തോ പ്രധാനമായിരുന്നു. തീർച്ചയായും ആ സമയത്ത് ഭാരതത്തിൽ മനുഷ്യർ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഭൂമി അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം സത്തോ പ്രധാനമായിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുകയാണ്. ഇനി വീണ്ടും സത്തോ പ്രധാനമാകണം. മനുഷ്യർ വിളിക്കുന്നുമുണ്ട്, വന്ന് പതീതരെ പാവനമാക്കൂ. പക്ഷെ ആരാണ്, എങ്ങനെ വരുന്നു, ഒന്നും അറിയില്ല. ഇപ്പോൾ ബാബ നമ്മെ വിവേകശാലികൾ ആക്കുകയാണ്. എത്ര ഉയർന്ന പദവിയാണ് നിങ്ങൾ നേടുന്നത്! സ്വർഗത്തിൽ സാധാരണക്കാർ പോലും ഉയർന്നതാണ് ഇവിടെയുള്ള ധനവാന്മാരെക്കാൾ. എത്ര വലിയ വലിയ രാജാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്! ധനം വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ വികാരികളായിരുന്നില്ലേ? ഇവരെക്കാളും സത്യയുഗത്തിലുള്ള സാധാരണ പ്രജകൾ വളരെ ഉയർന്നതാണ്. ബാബ വ്യത്യാസം പറഞ്ഞു തരികയാണ്. രാവണന്റെ നിഴൽ വീഴുന്നതിലൂടെ പതീതരായി. നിർവികാരി ദേവതകളുടെ മുന്നിൽ പോയി അവനവനെ പതീതരാണെന്ന് പറഞ്ഞ് തലകുനിക്കുന്നു. ബാബ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഉയർത്തുന്നു. സെക്കൻഡിന്റെ കാര്യമാണ്. ഇപ്പോൾ ബാബ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം നൽകി. നിങ്ങൾ ദീർഘവീക്ഷണമുള്ളവരായി മാറുന്നു. മുകളിലുള്ള മൂലവതനം മുതൽക്ക് മുഴുവൻ ഡ്രാമയുടെ ചക്രവും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഓർമ്മയുണ്ട്. എങ്ങനെയാണോ പരിധിയുള്ള നാടകം കണ്ട് വന്നതിനു ശേഷം എന്തെല്ലാമാണോ കണ്ടത് അത് കേൾപ്പിക്കുന്നത് ബുദ്ധിയിൽ നിറഞ്ഞിട്ടുള്ള കാര്യമാണ് വർണ്ണിക്കുന്നത്. ആത്മാവിൽ നിറച്ചു വരുന്നു, പിന്നീട് വിതരണം ചെയ്യുന്നു. ഇവിടെ പരിധിയില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ പരിധിയില്ലാത്ത ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം ഉണ്ടായിരിക്കണം. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിധിയുള്ള നാടകത്തിലാണെങ്കിൽ ഒരഭിനേതാവ് മാറിക്കഴിഞ്ഞാൽ അതിന് പകരമായി മറ്റൊരാളെ വെക്കാൻ സാധിക്കുന്നു. ആർക്കെങ്കിലും അസുഖമുണ്ടായാൽ മറ്റൊരാളെ ചേർക്കുന്നു. ഇത് ചൈതന്യ നാടകമാണ്. ഇതിൽ ലേശം പോലും മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കളാണ്. ഈ ശരീരമാകുന്ന വേഷമണിഞ്ഞ് നമ്മൾ ബഹുരൂപി പാർട്ട് അഭിനയിക്കുന്നു. നാമം, രൂപം, ദേശം, പെരുമാറ്റം എല്ലാം പരിവർത്തനപ്പെടുന്നു. അഭിനേതാക്കൾക്ക് തന്റെ അഭിനയത്തെക്കുറിച്ച് അറിയുമല്ലോ. ബാബ കുട്ടികൾക്ക് ഈ ചക്രത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. സത്യയുഗം മുതൽ കലിയുഗം വരെ പാർട്ട് അഭിനയിച്ച് പിന്നെ തിരികെ പോയി പുതുതായി വന്ന് പാർട്ട് അഭിനയിക്കുന്നു. ഇത് വിശദമായി മനസ്സിലാക്കുന്നതിൽ സമയമെടുക്കുന്നു. ബീജത്തിൽ ജ്ഞാനമുണ്ടെങ്കിലും മനസ്സിലാക്കി തരുന്നതിൽ സമയമെടുക്കില്ലേ? നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ബീജത്തിന്റെയും വൃക്ഷത്തിന്റെയും രഹസ്യമുണ്ട്. അതും ആരാണോ നല്ല ബുദ്ധിശാലികളായ കുട്ടികൾ, അവർക്കെ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജം മുകളിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതിന്റെ ഉൽപ്പത്തി, പാലന, സംഹാരം എങ്ങനെയുണ്ടാകുന്നു? അതുകൊണ്ടാണ് ത്രിമൂർത്തികളുടെ ചിത്രവും കാണിച്ചിരിക്കുന്നത്. ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ മറ്റൊരു മനുഷ്യനും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ചിലർ വളരെ നിർബന്ധ ബുദ്ധികളാണെങ്കിൽ പറയും, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ചിലർ കേൾക്കുന്നവരുമുണ്ട്, പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു. ചിലർ എടുക്കാത്തവരുമുണ്ട്. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ എത്ര വിശാലമാണ്! നിങ്ങൾ ദീർഘവീക്ഷണമുള്ളവരാണ്. മൂന്ന് ലോകങ്ങളെയും നിങ്ങൾ അറിയുന്നു. മൂലവതനത്തെയാണ് നിരാകാരി ലോകം എന്ന് പറയുന്നത്. ബാക്കി സൂക്ഷ്മവതനമൊന്നും ഇല്ല. നിങ്ങളുടെ ബന്ധം മുഴുവൻ മൂലവതനവും സ്ഥൂലവതനവുമായാണ്. ബാക്കി സൂക്ഷ്മവതനം കുറച്ചു സമയത്തേക്കാണ്. ബാക്കി ആത്മാക്കളെല്ലാം മുകളിൽ നിന്ന് ഇങ്ങോട്ട് പാർട്ടഭിനയിക്കാനായി വരികയാണ്. ധർമ്മങ്ങളുടെ വൃക്ഷവും നമ്പർ വൈസാണ്. ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷവും കൃത്യമാണ്. മുന്നിലേക്കും പിന്നിലേക്കും അല്പം പോലും പോകില്ല. ആത്മാക്കൾക്ക് മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കാനും സാധിക്കില്ല. ആത്മാക്കൾ ബ്രഹ്മതത്വത്തിലാണ്. എങ്ങനെയാണോ നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിൽക്കുന്നത്, ഈ നക്ഷത്രങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ചെറുതായി കാണുന്നത്. വാസ്തവത്തിൽ വലുതാണ്. എന്നാൽ ആത്മാവ് ചെറുതാകുന്നുമില്ല, വലുതാകുന്നുമില്ല. വിനാശവും സംഭവിക്കുന്നില്ല. നിങ്ങൾ സ്വർണിമ യുഗത്തിലേക്ക് പോകുന്നു, പിന്നീട് ഇരുമ്പ് യുഗത്തിലേക്കും വരുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ സ്വർണിമ യുഗത്തിലായിരുന്നു, ഇപ്പോൾ ഇരുമ്പ് യുഗത്തിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ യാതൊരു വിലയുമില്ല. മായയുടെ തിളക്കം എത്ര തന്നെ ഉണ്ടെങ്കിലും ഇത് രാവണന്റെ സ്വർണിമ യുഗമാണ്. അത് ഈശ്വരന്റെ സ്വർണിമയുഗം. മനുഷ്യർ പറയുന്നു, 6-7 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും ധാന്യങ്ങൾ ഉണ്ടാകും, അത് ചോദിക്കേ വേണ്ട. നോക്കൂ, അവരുടെ പ്ലാൻ എന്താണ്? നിങ്ങൾ കുട്ടികളുടെ പ്ലാൻ എന്താണ്? ബാബു പറയുന്നു, എന്റെ പ്ലാനാണ് പഴയതിനെ പുതിയതാക്കുക. നിങ്ങളുടേതും ഒരേ ഒരു പ്ലാൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ബാബയുടെ ശ്രീമത്തിലൂടെ നമ്മൾ നമ്മുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ വഴി പറഞ്ഞു തരികയാണ്, ശ്രീമത്ത് നൽകുകയാണ്, ഓർമ്മയിലിരിക്കാനുള്ള മതം നൽകുന്നു. മതം എന്ന വാക്ക് പറയാറുണ്ടല്ലോ, സംസ്കൃത വാക്കുകൾ ബാബ പറയില്ല. ബാബ ഹിന്ദിയിൽ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ഭാഷകൾ അനേകമുണ്ട്, തർജ്ജമ ചെയ്യുന്ന ആളും ഉണ്ടാകും. കേട്ടിട്ട് പിന്നീട് അവരവരുടെ ഭാഷയിൽ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും അറിയുന്നവർ ഒരുപാടുണ്ട്, ഇത് പഠിക്കുന്നവരും ഉണ്ട്. ബാക്കി മാതാക്കൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അത്ര പഠിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വിദേശത്ത് പോയി ഇംഗ്ലീഷ് പഠിക്കുന്നവരാണെങ്കിൽ പിന്നീട് വീട്ടിലേക്ക് വന്നാലും അവർ ഇംഗ്ലീഷ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഹിന്ദി പറയാൻ സാധിക്കില്ല. വീട്ടിൽ അമ്മയോട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങും. അവർ പാവം ആശയക്കുഴപ്പത്തിലാകുന്നു. ഞങ്ങൾക്കെന്ത് ഇംഗ്ലീഷ് അറിയാനാണ്? പിന്നീട് കുട്ടികൾക്ക് കുറച്ചു കുറച്ച് ഹിന്ദി പഠിക്കേണ്ടതായി വരുന്നു. സത്യുഗത്തിൽ ഒരു രാജ്യം ഒരു ഭാഷ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ 5000 വർഷത്തിന് ശേഷവും ഈ സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങുന്നു എന്നുള്ളത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. മധുബനിൽ നിങ്ങൾക്ക് വളരെ നല്ല അവസരമാണ്. അതിരാവിലെ സ്നാനം കഴിഞ്ഞ് പുറത്ത് കറങ്ങുന്നതിൽ വളരെ ആനന്ദം ലഭിക്കുന്നു. ഉള്ളിൽ ഓർമ്മയുണ്ടായിരിക്കണം, നമ്മൾ അഭിനേതാക്കളാണ്. ഈ സ്മൃതിയും ഇപ്പോഴാണ് വന്നത്. ബാബ നമുക്ക് 84 ജന്മങ്ങളുടെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. നമ്മൾ സത്വപ്രധാനമായിരുന്നു, ഇത് വളരെ സന്തോഷത്തിന്റെ കാര്യമാണ്. മനുഷ്യർ വെറുതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിലൂടെ ഒന്നും സമ്പാദ്യമില്ല. നിങ്ങൾ വളരെയധികം സമ്പാദിക്കുന്നു. ബുദ്ധിയിൽ ചക്രത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കണം, പിന്നീട് ബാബയെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സമ്പാദിക്കാനുള്ള വളരെ നല്ല നല്ല യുക്തികൾ ബാബ പറഞ്ഞു തരുന്നുണ്ട്. ഏതു കുട്ടികളാണോ ജ്ഞാനത്തിന്റെ വിചാരസാഗര മന്ഥനം ചെയ്യാത്തത്, അവരെ തന്നെയാണ് മായ ബുദ്ധിമുട്ടിക്കുന്നതും. ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കൂ, നമ്മളെങ്ങനെ 84 ജന്മത്തിന്റെ ചക്രം കറങ്ങി. സത്യുഗത്തിൽ ഇത്ര ജന്മമെടുത്തു, പിന്നീട് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി വീണ്ടും സത്വ പ്രധാനമാവണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്വ പ്രധാനമാകും. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ മായയുടെ ശല്യവും സമാപ്തമാകും. ഇവിടെ നിങ്ങൾക്ക് വളരെ പ്രാപ്തിയാണ്. പതിയും പത്നിയും ഒരുമിച്ചിരിക്കുകയാണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായ പുരുഷാർത്ഥം ചെയ്യണം. അവനവന് ഉയർന്ന പദവി നേടണം. ഒറ്റയ്ക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും വളരെയധികം ആനന്ദമാണ്. അവനവന്റെ തന്നെ ലഹരിയിലിരിക്കും. മറ്റൊരാൾ കൂടെയുണ്ടെങ്കിൽ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. വാസ്തവത്തിൽ വളരെ സഹജമാണ്. എല്ലായിടത്തും പൂന്തോട്ടമുണ്ടല്ലോ. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അവർക്ക് ഈ ചിന്ത തന്നെ ആയിരിക്കും, ഇവിടെ പാലം പണിയണം, ഇത് ചെയ്യണം എന്നൊക്കെ. ബുദ്ധിയിൽ പ്ലാനുകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ബുദ്ധി അതിൽ തന്നെ മുഴുകിയിരിക്കും. ഈ സ്വഭാവം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇതേ ചിന്തനം നടന്നുകൊണ്ടിരിക്കും. ജോലിയും ചെയ്യണം, പഠിക്കുകയും വേണം. വൃദ്ധർക്കും യുവാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും പാവനമാകണം. ആത്മാവിന് ബാബയിൽ നിന്നും സമ്പത്തെടുക്കാനുള്ള അധികാരമുണ്ട്. കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഈ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആധ്യാത്മിക വിദ്യ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ ആധ്യാത്മിക വിദ്യ ബാബ തന്നെയാണ് നിങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തരുന്നത്. മറ്റുള്ള സ്കൂളുകളിൽ ഭൗതിക വിദ്യയാണ് പഠിപ്പിക്കുന്നത്. മറ്റ് ശാസ്ത്രങ്ങളുടെ വിദ്യയുമുണ്ട്. ഇവിടെയുള്ളത് ആത്മീയ വിദ്യയാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഭഗവാനാണ്. എന്നാൽ ഈ വിദ്യയെക്കുറിച്ച് മാത്രം ആർക്കും തന്നെ അറിയില്ല. ഇതിനെ സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നു. പരമാത്മാവാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഇതിന് മറ്റൊരു പേര് വയ്ക്കാൻ സാധിക്കില്ല. സ്വയം ഭഗവാനാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഭഗവാനു വാചയല്ലേ? ഭഗവാൻ ഒരു പ്രാവശ്യം ഈ സമയത്ത് വന്നാണ് മനസ്സിലാക്കി തരുന്നത്. മറ്റ് ശാസ്ത്രങ്ങളുടെ വിദ്യ വേറെയാണ്. നിങ്ങൾക്കറിയാം, ജ്ഞാനം ഒന്ന് ഭൗതികമായ വിദ്യയുണ്ട്, രണ്ട് ആത്മീയ ശാസ്ത്രങ്ങളിലെ വിദ്യ, മൂന്നാമത് ആത്മീയ ജ്ഞാനം. മറ്റുള്ളവർ എത്ര തന്നെ ടൈറ്റിലുകൾ നേടിയാലും ഡോക്ടർ ഓഫ് ഫിലോസഫി ആണെങ്കിലും അവരിലെല്ലാം ശാസ്ത്രങ്ങളിലെ കാര്യങ്ങളാണ്. നിങ്ങളുടെ ഈ ജ്ഞാനം തീർത്തും വേറിട്ടതാണ്. ഈ ആത്മീയ ജ്ഞാനം സർവാത്മാക്കൾക്കും പിതാവായ പരമാത്മാവാണ് പഠിപ്പിക്കുന്നത്. ബാബയുടെ മഹിമയാണ് ജ്ഞാനസാഗരൻ, സുഖസാഗരൻ. കൃഷ്ണന്റെ മഹിമ തീർത്തും വ്യത്യസ്തമാണ്. ഗുണങ്ങളും അവഗുണങ്ങളും മനുഷ്യരിലാണ് ഉണ്ടാവുക. ബാബയുടെ മഹിമയെക്കുറിച്ച് യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്കറിയാം. ഭക്തർ തത്തമ്മ പറയുന്നത് പോലെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാബ കുട്ടികൾക്ക് അവനവന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരുന്നാൽ ഉറച്ചവരാകുന്നു. പിന്നീട് ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തും സ്മരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നു. ഈശ്വരന്റെ സ്മൃതി ഉണ്ടാകുന്നു. പകുതി കൽപ്പം മായയുടെ സ്മൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബാബ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തരുന്നു. അവനവനെ നോക്കണം. ഞാൻ എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുകയാണ്? വീണ്ടും ബാബ നമ്മെ ദേവതയാക്കി മാറ്റുന്നു. ഇതും നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാകൂ. ആദ്യമാദ്യം ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതത്തിൽ തന്നെയാണ് ബാബ വന്ന് പാർട്ട് അഭിനയിക്കുന്നത്. നിങ്ങളുടെ ആദി സനാതന ദേവതാധർമ്മത്തിലുള്ളവരല്ലേ? നിങ്ങൾക്ക് പവിത്രമായി തീരണം. ഇല്ലെങ്കിൽ അവസാനമേ വരികയുള്ളൂ. അപ്പോൾ എന്ത് സുഖം അനുഭവിക്കാനാണ്? കൂടുതൽ ഭക്തി ചെയ്തില്ലെങ്കിൽ സത്യയുഗത്തിലേക്ക് വരികയില്ല. ഇവർക്കത്ര ജ്ഞാനമെടുക്കാൻ സാധിക്കില്ലെന്ന് നമുക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വളരെയധികം പ്രയത്നിച്ചാലും വിരളം പേരെ വരികയുള്ളൂ. എന്നാൽ നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കരുത്. തീർച്ചയായും പ്രയത്നം ചെയ്യണം. പ്രയത്നം കൂടാതെ ഒന്നും ലഭിക്കില്ല. ബാക്കി പ്രജകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ബാബ കുട്ടികളുടെ ഉന്നതിക്കായുള്ള യുക്തികളാണ് പറഞ്ഞു തരുന്നത്. കുട്ടികളെ തന്റെ ഉന്നതി വേണമെങ്കിൽ അതിരാവിലെ സ്നാനം കഴിഞ്ഞ് ഏകാന്തതയിൽ പോയി ചുറ്റിക്കറങ്ങൂ. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കൂ. ആരോഗ്യത്തിനു വേണ്ടി നടക്കുന്നതും വളരെ നല്ലതാണ്. ബാബയെയും ഓർമ്മയുണ്ടാകുന്നു. ഡ്രാമയുടെ രഹസ്യവും ബുദ്ധിയിലുണ്ടാകുന്നു. എത്ര സമ്പാദ്യമാണെന്ന് നോക്കൂ. ഇതാണ് സത്യമായ സമ്പാദ്യം. ആ സമ്പാദ്യം പൂർത്തിയായാൽ ശേഷം ഈ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബ്രഹ്മബാബ തന്റെ മുഴുവൻ ജീവിത കഥയും എഴുതുമായിരുന്നു. ഇന്ന് ഇത്ര മണിക്ക് എഴുന്നേറ്റു, പിന്നീട് ഇത് ചെയ്തു. ഇത് കണ്ട് പിൻഗാമികൾ പഠിക്കുമെന്ന് ചിന്തിക്കുന്നു. പ്രശസ്തരായ മനുഷ്യരുടെ ജീവചരിത്രം കഥ എഴുതാറുണ്ടല്ലോ. വീട്ടിൽ കുട്ടികൾ അത് പഠിക്കുകയാണെങ്കിൽ നല്ല സ്വഭാവമുള്ളവരാകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്ത് സതോപ്രധാനമാകണം. സതോപ്രധാന ലോകത്തിന്റെ രാജ്യം നേടണം. നിങ്ങൾക്കറിയാം, നമ്മൾ കൽപ്പകൽപ്പം രാജ്യം നേടുന്നു, പിന്നീട് നഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ട്. ഇത് പുതിയ ലോകത്തിനു വേണ്ടി, പുതിയ ധർമ്മത്തിനു വേണ്ടിയുള്ള പുതിയ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് മധുരമധുരമായ കുട്ടികളോട് എത്രയും പെട്ടെന്ന് പുരുഷാർത്ഥം ചെയ്യാനായി പറയുന്നത്. കാരണം ശരീരത്തിന് മേൽ വിശ്വസിക്കരുത്. ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്നാണ് മരണം വരുന്നത്. അവിടെ അമരലോകത്തിൽ ഇങ്ങനെയുള്ള മരണങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ ഇരിക്കെ തന്നെ ശരീരം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് തന്റേതായ പുരുഷാർത്ഥം ചെയ്യണം. സമ്പാദിച്ചുകൊണ്ടിരിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ബുദ്ധിയെ ജ്ഞാന ചിന്തനത്തിൽ ബിസിയാക്കി വെക്കുന്നതിന്റെ സ്വഭാവം ഉണ്ടാക്കണം. എപ്പോഴെല്ലാം സമയം ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം ഏകാന്തതയിലിരുന്ന് വിചാരസാഗരം മന്ഥനം ചെയ്യണം. ബാബയെ ഓർമ്മിച്ച് സത്യമായ സമ്പാദ്യം ശേഖരിക്കണം. രണ്ട്, ദീർഘവീക്ഷകരായി ഈ പരിധിയില്ലാത്ത നാടകത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. എല്ലാ പാർട്ടിധാരികളുടെയും പാർട്ടിനെ സാക്ഷിയായി കാണണം. വരദാനം: മധുരതയുടെ വരദാനത്തിലൂടെ സദാ മുന്നേറുന്ന ശ്രേഷ്ഠാത്മാവായി ഭവിക്കട്ടെ. മധുരത അങ്ങനെയുള്ള വിശേഷധാരണയാണ്. അത് കയ്പുള്ള ഭൂമിയെപ്പോലും മധുരമുള്ളതാക്കി മാറ്റുന്നു. ആർക്കും രണ്ട് നിമിഷ നേരം മധുരമായ ദൃഷ്ടി കൊടുക്കൂ, മധുരമായ വാക്കുകൾ സംസാരിക്കൂ. എങ്കിൽ ഏതാത്മാവിനെയും സദാകാലത്തേക്ക് നിറവുള്ളവരാക്കാൻ സാധിക്കും. രണ്ട് നിമിഷത്തെ മധുരമായ ദൃഷ്ടിയും വാക്കും ആ ആത്മാവിന്റെ സൃഷ്ടി പരിവർത്തനപ്പെടുത്തും. താങ്കളുടെ രണ്ട് മധുരമായ വാക്കുകൾ പോലും സദാകാലത്തേക്ക് അവർക്ക് പരിവർത്തനപ്പെടാനുള്ള നിമിത്തമായി മാറും. അതിനാൽ മധുരതയുടെ വരദാനം സദാ കൂടെ കരുതുക. സദാ മധുരമായിരിക്കുകയും സർവരെയും മധുരമാക്കുകയും ചെയ്യുക. സ്ലോഗൻ: ഏത് പരിതസ്ഥിതിയിലും പൊരുത്തപ്പെടുന്നവരാകൂ, എങ്കിൽ രഹസ്യയുക്തരാകാം. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി സംഭരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. എപ്പോൾ മറ്റെല്ലാ സങ്കല്പങ്ങളും ശാന്തമാകുന്നുവോ, ഒരു ബാബയും താങ്കളും മാത്രം, ഈ കൂടിച്ചേരലിന്റെ അനുഭൂതിയുടെ സങ്കല്പം ഇരിക്കുന്നുവോ, അപ്പോൾ സങ്കല്പശക്തി സംഭരിക്കപ്പെടുന്നു. മാത്രമല്ല, യോഗം ശക്തിശാലിയായി മാറുന്നു. അതിനുവേണ്ടി സമാനമാകുന്നതിന്റെയും ഉള്ളിലൊതുക്കുന്നതിന്റെയും ശക്തി ധാരണ ചെയ്യൂ. സങ്കല്പങ്ങളുടെ മേൽ ഫുൾ ബ്രേക്ക് ഇടൂ, ലൂസാകരുത്. അഥവാ ഒരു സെക്കൻഡിന് പകരം കൂടുതൽ സമയമെടുത്താൽ സമാനമാകുന്നതിന്റെ ശക്തി ദുർബലപ്പെടും. ഓം ശാന്തി.